പ്രിയമുള്ളവരെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും ആദ്യമേ നമ്മൾ വായിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും ദയവായി ശ്രദ്ധിക്കുക. ന്യായപ്രമാണം
വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ
സാക്ഷാൽ സ്വരൂപമല്ലായികൊണ്ട്
ആണ്ടുതോറും
ഇടവിടാതെ കഴിച്ചു വരുന്ന
അതേ യാഗങ്ങളാൽ
അടുത്തു വരുന്നവർക്ക്
സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല.
എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പഴയ നിയമ യാഗം എന്ത്, പുതിയ നിയമ യേശുവിന്റെ യാഗം എന്ത്? എബ്രായ ലേഖനം മുഴുവൻ സുപ്രമസി ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ വ്യത്യസ്തതയാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം മുഴുവൻ. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഉള്ള വിശദീകരണത്തിൽ ഉള്ള ഭാഗമാണ് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പോ കേൾക്കുന്നത്. യേശുവിന്റെ വ്യത്യസ്തത, യേശുവിന്റെ ഏകയാഗത്തിന്റെ വ്യത്യസ്തതയാണ് എന്ന വിശേഷണമാണ് ഈ അധ്യായത്തിൽ കൊടുക്കുന്നത്. തുടർമാനമായിട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് വേണമെങ്കിൽ ഞാൻ ഈ അധ്യായങ്ങളിലെ ചരിത്രങ്ങളൊന്ന് വേഗത്തിൽ പറയാം. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ, എബ്രായ ലേഖനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ, സ്വർഗജീവികളെക്കാൾ യേശു ശ്രേഷ്ഠൻ. സ്വർഗജീവികൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ദൂതന്മാർ, കരൂഫുകൾ, സാറാഫികൾ, ഇവരെക്കാട്ടിലെല്ലാം യേശു ശ്രേഷ്ഠൻ എന്ന വിശേഷണമാണ്. യേശുവിന്റെ ശ്രേഷ്ഠതയാണ് എബ്രായ ലേഖനം മുഴുവനുള്ളത്. പിന്നീട് 3 മുതലുള്ള അധ്യായങ്ങളിൽ മുമ്പോട്ട് മറിച്ചു വരുമ്പോൾ യാഗമർപ്പിക്കുന്ന പുരോഹിതന്മാരെക്കാൾ, പഴയ നിയമത്തിലെ മധ്യസ്ഥനായ മോശയേക്കാൾ, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന വസ്തുതകളെക്കാൾ യേശു ശ്രേഷ്ഠൻ എന്ന വിശദീകരണമാണ് കൊടുക്കുന്നത്. അപ്പൊ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഇവിടെ ഈ വിശദീകരണം ഏറ്റവും ക്ലൈമാക്സിലേക്ക് കയറിയിട്ട് എബ്രായ ലേഖനകാരൻ ഈ 10-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത് യേശുവിന്റെ യാഗവും ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വന്ന യാഗങ്ങളും തമ്മിലുള്ള വ്യത്യസ്തതയാണ്. യേശുവിന്റെ യാഗവും ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വന്നിരുന്ന യാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ ഈ വാക്യങ്ങൾ മുതലുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. അപ്പൊ ഈ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇനിയൊന്ന് വായിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ.
ന്യായപ്രമാണം
വരുവാനുള്ള നന്മകളുടെ
നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ.
അപ്പം എബ്രായ ലേഖനം 10-ാം അധ്യായം തുറന്നു പറയുന്നു ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു ന്യായപ്രമാണം വരുവാനിരുന്ന, ഒന്ന് കരം കൊടുത്ത ഒരാളോട് പറഞ്ഞു ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴല. അല്ലാതെ കാര്യങ്ങളുടെ യഥാർത്ഥ സ്വരൂപമല്ല ന്യായപ്രമാണത്തിൽ. പ്രത്യേകിച്ച് പഴയ നിയമ കാലഘട്ടങ്ങളിൽ നടന്നതെല്ലാം പുതിയ നിയമ കാലഘട്ടത്തിൽ നടക്കാനിരിക്കുന്നതിന്റെ നിഴലാണ്. ഹലോ, യേശുവിലൂടെ നടക്കാൻ പോകുന്നതിന്റെ നിഴലാണ് പഴയ നിയമത്തിൽ നടന്നവയെല്ലാം. ആ പഴയ നിയമത്തിൽ നടന്നവയെല്ലാം കാണിച്ചത് യേശുവിലൂടെ നടക്കാൻ പോകുന്ന വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് യേശു വന്ന ശേഷം, അല്ലെങ്കിൽ യേശു വന്ന് കാര്യങ്ങൾ നിവർത്തിച്ച ശേഷം ഇനി ആ നിഴലിന്റെ പുറകെ പോകുന്നത് വലിയ അർത്ഥമില്ലെന്ന് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ന്യായപ്രമാണം സാക്ഷാൽ, ഒന്നുകൂടെ വായിച്ചു 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ട്
ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ,
വരുവാനിരിക്കുന്ന യേശുവിലൂടെ വരുവാനുള്ള നന്മകളുടെ
നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ.
ആ കാര്യങ്ങളുടെ ശരിയായിട്ടുള്ള കിടപ്പ് അവിടെ ഇല്ല. കാര്യങ്ങളുടെ ശരിയായ കിടപ്പ് എവിടെയാ കിടക്കുന്നത്? എവിടെയാ? പുതിയ നിയമത്തിൽ യേശുവിന്റെ യാഗത്തിന് ശേഷമാണ് കിടക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിൽ എന്താ ഉള്ളേ? വരുവാനുള്ള നന്മകളുടെ നിഴല്. നിഴലല്ലാതെ കാര്യങ്ങളുടെ
സ്വരൂപമല്ലായികൊണ്ട്
ആണ്ടുതോറും
ഇടവിടാതെ കഴിച്ചു വരുന്ന,
അപ്പൊ അതിന്റെ അകത്ത് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന
അതേ
യാഗങ്ങളുണ്ട്. എവിടെയാ? ന്യായപ്രമാണത്തിൽ ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന യാഗങ്ങളുണ്ട്. പക്ഷെ ആ യാഗത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വചനം പറയുക, ആ യാഗങ്ങൾക്ക് മനുഷ്യന് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞില്ല. വായിച്ചോ വാക്ക്. ആ
ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ
അടുത്തു വരുന്നവർക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവർക്ക്
സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല.
കാരണം നിഴലാ. നിഴലിനകത്ത് സൽഗുണപൂർത്തി ഇല്ല, പൊരുളിനകത്തേ സൽഗുണപൂർത്തി ഉള്ളൂ. പൊരുളിനകത്ത് സൽഗുണപൂർത്തി ഉണ്ടെന്ന് പറയാനാ നിഴല് കാണിച്ചേ. എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകൂടെ ഞാൻ പറയാം, പൊരുളിനകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാനാ നിഴല് കാണിച്ചേ. നിഴല് കാണിച്ചിട്ട് പറഞ്ഞു, ഇതേ പൊരുള് വരുമ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം വരാൻ പോകുന്നത്. ഇപ്പോൾ കാണുന്നത് കേവലം നിഴല് മാത്രമാണ്, ഇപ്പോൾ കാണുന്നത് കേവലം നിഴല് മാത്രമാണ്. ഇതല്ല ഇതിന്റെ യഥാർത്ഥ രൂപം. ഇതിന്റെ യഥാർത്ഥ രൂപം വരുന്നേ ഉള്ളൂ. യഥാർത്ഥ രൂപം യേശുക്രിസ്തുവിലാണ്, യേശുക്രിസ്തുവിന്റെ യാഗത്തിലാണ്. യാഗങ്ങളില്ല, യാഗമേ ഉള്ളൂ. നടക്കാൻ പോകുന്ന ഏക യാഗത്തെ നിഴലുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു പഴയ നിയമത്തിലെ യാഗങ്ങൾ. ഇത് വിശേഷണം നൽകുമ്പോൾ താഴേക്ക് ഒന്ന് ഒന്ന് ഒന്നോടെ ഒന്ന് ഇറങ്ങിയാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. നാലാമത്തെ വാക്യം നോക്കുക, എബ്രായർക്ക് എഴുതിയ ലേഖനം 10 അധ്യായത്തിന്റെ 4 വാക്യം നോക്കുക.
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും
അന്ന് യാഗം അർപ്പിച്ചത് ഇതിനെയൊക്കെയാ. ഏതിനെയൊക്കെയാ? കാളകളെയും ആട്ടുകൊറ്റന്മാരെയും. എന്നിട്ട് പറയാ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന്
പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല.
ഓ, പാപങ്ങളെ നീക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. അപ്പൊ പാപങ്ങളെ അത് നീക്കിയിരുന്നില്ല. എന്ത്? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം പാപങ്ങളെ നീക്കിയിരുന്നില്ല. പിന്നെ എന്താ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ചെയ്തത്? ഒരു പരിധിവരെ, നടക്കാൻ പോകുന്ന യാഗം വരെ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം മനുഷ്യന്റെ പാപത്തെ മറച്ചു വെക്കുകയായിരുന്നേ. നിഴലുകൊണ്ട് മറച്ചു. പൊരുള് വരുമ്പോൾ പൂർത്തീകരണത്തിന് വേണ്ടി മുഴുവൻ യാഗങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമം അഥവാ ന്യായപ്രമാണം യാഥാർത്ഥ്യമല്ല. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ നിഴലാണ്. എന്നിട്ട് പറയുക, സാക്ഷാൽ സ്വരൂപമല്ല. അവിടെ പോയി നിങ്ങൾ യാഥാർത്ഥ്യം അന്വേഷിക്കരുത്, കാരണം അവിടെ യാഥാർത്ഥ്യങ്ങളില്ല. യാഥാർത്ഥ്യങ്ങളുടെ വെളിപ്പെടുത്തൽ പുതുനിയമത്തിലാണ് വന്നിരിക്കുന്നത്. അവിടെ ആട്ടുകൊറ്റന്മാരുടെ 4 വാക്യം വായിച്ചു. ആ
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല.
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ. പിന്നെ എന്തിനാ ദൈവം കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ടുള്ള യാഗം ആവശ്യപ്പെട്ടത്? തന്റെ ഏകജാതനായ പുത്രന്റെ യാഗത്തിന്റെ നിഴലായിരുന്നു അന്ന് നടന്ന യാഗങ്ങളെല്ലാം. അത് മനസ്സിലായെങ്കിലും ഒന്ന് കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. അന്ന് നടന്ന ഓരോ യാഗങ്ങളും പുത്രന്റെ യാഗത്തിന്റെ നിഴലായിരുന്നു. ഹല്ലേലൂയ. പുത്രന്റെ യാഗത്തിന്റെ നിഴലായിരുന്നു. എന്താ അന്ന് സംഭവിച്ച യാഗങ്ങൾ? അന്ന് പലതരത്തിലുള്ള യാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ യാഗത്തിന്റെ പേരുകൾ വേണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വായിക്കാം നിങ്ങൾക്ക്. അടുത്ത വാക്യം വായിച്ചു.
ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും.
കണ്ടോ കണ്ടോ, അവിടെ ഉണ്ടായിരുന്ന ഒരു യാഗമാണ് ഹനനയാഗം. പിന്നെ
വഴിപാട് നീ ഇച്ഛിച്ചില്ല.
വഴിപാട് നീ ഇച്ഛിച്ചില്ല.
എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ
ഹോമങ്ങളും സർവാംഗ ഹോമങ്ങള്
പാപയാഗങ്ങളും
ഹനനയാഗം സർവാംഗ ഹോമയാഗം പാപയാഗം
നീ പ്രസാദിച്ചില്ല
എന്നിങ്ങനെയുള്ള യാഗങ്ങളെല്ലാം അവിടെ സർവാംഗങ്ങൾ സർവ അവയവങ്ങൾ ഹോമിച്ചുള്ള സർവാംഗ ഹോമയാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടിയുള്ള പാപയാഗം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ കണ്ടു ഹനനയാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഹനനയാഗത്തിനോ പാപയാഗത്തിനോ ഇവയ്ക്കൊന്നും മനുഷ്യന്റെ പാപങ്ങളെ മറയ്ക്കുവാനല്ലാതെ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കാരണം ഒരിക്കൽ 4 വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞു, കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് മനുഷ്യ പാപങ്ങളെ. 4 വാക്യം വായിച്ചു.
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല.
അതുകൊണ്ടാണ് 8 വാക്യത്തിൽ പറഞ്ഞത് ന്യായപ്രമാണം.
ന്യായപ്രമാണ പ്രകാരം
കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമയങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, ഇവയിൽ നീ പ്രസാദിച്ചതുമില്ല. ദൈവം പറയുകയാണ്, ഇനി എനിക്ക് യാഗം യഥാർത്ഥമായിട്ട് നടക്കുന്നത് കാണണം. ഞാൻ ഇവയിലൊന്നും പ്രസാദിക്കയില്ല. യഥാർത്ഥ യാഗം നടക്കുന്നത് എനിക്ക് കാണണം. ആ യാഗം എന്താണ്? അതാണ് ഇനി വിശദീകരിക്കുവാനായി പോകുന്നത്. അപ്പൊ 10 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, സൽഗുണപൂർത്തി വരുത്താൻ അവയ്ക്ക് പറ്റിയില്ല. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, എന്നോട് ചേർന്ന് ഒന്ന് പറഞ്ഞേ, കരമുയർത്തി ഒന്ന് പറഞ്ഞേ, സൽഗുണപൂർത്തി. ആ കരമുയർത്തിക്ക് 2 കരമുയർത്തിക്കൊണ്ടൊന്ന് പറഞ്ഞേ, പഴയനിയമയാഗങ്ങൾക്ക്
സൽഗുണപൂർത്തി
വരുത്തുവാൻ കഴിഞ്ഞില്ല. ചേർന്ന് പറഞ്ഞു, കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഒരു യാഗത്തിന് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞു. 10:14 ഒന്ന് വായിച്ചേ. 10:14 പെട്ടെന്ന് പെട്ടെന്ന്. ആ 10:14. ആ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും
സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു.
ഓ, 10:1 പറഞ്ഞു സൽഗുണപൂർത്തി വരുത്താൻ പറ്റിയില്ല. 10:14 പറയുന്നു ഏകയാഗത്താൽ അവൻ വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. ഓ ഹല്ലേലൂയ. ആട്ടുകൊറ്റന്മാരുടെ അകങ്ങൾക്ക്, സർവാംഗ ഹോമയാഗങ്ങൾക്ക്, പാപയാഗങ്ങൾക്ക് മനുഷ്യനെ പരിശുദ്ധനാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ ഇതാ, ഏകയാഗത്താൽ. ഓ, ആ വാക്യത്തിന് അടിവരെ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ലാത്തവര് ദയവായിട്ട് ഇടുക. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും. എന്നോട് ചേർന്ന വാക്യം ഒന്ന് കരമുയർത്തി പറഞ്ഞ ഏകയാഗത്താൽ. ചേർന്ന് കരമുയർത്തി പറഞ്ഞ ഏകയാഗത്താൽ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ചേർന്ന് പറഞ്ഞു സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് വരുത്തിയെന്ന് ഉറപ്പുള്ളവർ അക്കാരം ഉയർത്തി വീശിയെന്ന് യേശുവിന് നന്ദി പറഞ്ഞേ. ഓ കർത്താവ്, സൽഗുണപൂർത്തി വരുത്തിയെന്ന് ഉറപ്പുള്ളവര് അക്കരം ഉയർത്തി വീശു എന്ന് കർത്താവിന് മഹത്വം കൊടുത്തെ. യേശുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്കും എനിക്കും ഇതാ സംഭവിച്ചത്. ഏകയാഗത്താൽ അവൻ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ 10 ഒന്നാം വാക്യത്തിൽ പറഞ്ഞു യാഗങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്ത് യാഗമായിരുന്നു യേശു ഭൂമിയിൽ വന്ന് നടത്തിയത്? ഹനനയാഗമായിരുന്നു, ഭോജനയാഗമായിരുന്നു, അകൃത്യയാഗമായിരുന്നു, പാപയാഗമായിരുന്നു, സർവാംഗ ഹോമയാഗമായിരുന്നു യേശു ഭൂമി വന്നപ്പോ നടത്തിയത്. ആ വാക്യം നമ്മളൊന്ന് വായിക്കുകയാണ്. ആ വാക്യം നമ്മളൊന്ന് വായിക്കുകയാണ്. ആ താഴേക്കൊന്ന്, മേളിലേക്കൊന്ന് വന്നാട്ടെ. 5 വാക്യം.
ആകയാൽ ലോകത്തിൽ വരുമ്പോൾ,
ഈ ലോകത്തിൽ വരുമ്പോൾ
ഹനനയാഗവും.
യേശു ലോകത്തിൽ വന്നപ്പോൾ യേശു കഴിച്ചത് ഹനനയാഗമല്ല, ഹനനയാഗവും
വഴിപാടും.
വഴിപാടും
നീ ഇച്ഛിച്ചില്ല. എന്നാൽ,
ഓ ഹല്ലേലൂയ, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ
ഒരു ശരീരം നീ
എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. യേശു വന്ന് കഴിച്ചത് ഹനനയാഗമല്ല, യേശു വന്ന് കഴിച്ചത് ഭോജനയാഗമല്ല. പിന്നെ എന്താണ് യേശു വന്ന് കഴിച്ചത്? യേശു വന്ന് കഴിച്ചത് ഏകയാഗമാണ്, സദാകാലത്തേക്കും മാനവ കുലത്തെ മുഴുവൻ സൽഗുണപൂർത്തി വരുത്തുന്ന ഏകയാഗം. അതിനായിട്ട് ഒന്ന് കരമുയർത്തി യേശുവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെവിടെ എഴുതിയിരിക്കുന്നേ? നീ ഭൂമിയിൽ വന്നപ്പോൾ ഭോജനയാഗം ഇച്ഛിച്ചില്ല, ഹനനയാഗം ഇച്ഛിച്ചില്ല. പിന്നെയോ, അടുത്ത വാക്കിൽ നല്ല കാര്യമുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ 7
പത്താം
അധ്യായത്തിന്റെ എടുക്കുന്നവരെടുത്തു. എബ്രായ ലേഖനം 10 7 വാക്യം. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഇതാ ഞാൻ വരുന്നു പുസ്തകച്ചുരുളിൽ.
കണ്ടോ പുസ്തകച്ചുരുള് ഒന്ന് പറഞ്ഞത്? പുസ്തകച്ചുരുള് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, പുസ്തകച്ചുരുളിൽ എഴുതി വെച്ചത് ചെയ്യാൻ ഞാൻ വരുന്നു. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10:1 വാക്യത്തിൽ പറഞ്ഞു, സാക്ഷാൽ സ്വരൂപങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളല്ല, നിഴലുകളാണ്, നിഴലുകളായി ചുരുളിൽ എഴുതി വെച്ചത് ചെയ്യാൻ ഞാൻ വരുന്നു, യഥാർത്ഥ യാഗം നടത്താൻ ഞാൻ വരുന്നു. ഓ, ഒന്ന് സ്വീകരിച്ച പദത്തെ. യേശു പറയുകയാണ്, യഥാർത്ഥ യാഗം നടത്തുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചു.
ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ.
അപ്പോൾ ഞാൻ പറഞ്ഞു, അതോടെ നിർവഹിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, 10:7 അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ന്യായപ്രമാണപ്രകാരം
കഴിച്ചു വരുന്ന യാഗങ്ങളും
വഴിപാടുകളും
സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും
നീ ഇച്ഛിച്ചില്ല.
അവയിൽ പ്രസാദിച്ചതുമില്ല
എന്നിങ്ങനെ
പറഞ്ഞ ശേഷം
ഇതാ
ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തതിനെ സ്ഥാപിപ്പിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. രണ്ടാമതൊന്നിനെ സ്ഥാപിപ്പിപ്പാൻ ഒന്നാമതൊന്നിനെ നീക്കിക്കളഞ്ഞു. നീക്കിക്കളഞ്ഞത് ഏതിനെയാണ്? യാഗങ്ങളെയാണ്. സ്ഥാപിച്ചത് ഏതിനെയാണ്? ഏകയാഗത്തെയാണ്. എന്തുകൊണ്ട് യാഗങ്ങളെ നീക്കിക്കളഞ്ഞു? യാഗങ്ങൾ മനുഷ്യന് സൽഗുണപൂർത്തി വരുത്തിയില്ല. കുറ്റമറ്റവനായി കർത്തൃമുമ്പിയിൽ നിർത്തുവാൻ, മനുഷ്യനെ കുറ്റരഹിതനായി ദൈവമുമ്പാകെ നിർത്തുവാൻ യാഗങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം ആ യാഗങ്ങളെല്ലാം നടക്കാനിരിക്കുന്ന പരമയാഗത്തിന്റെ നിഴലായിരുന്നു. നിഴലിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് നിഴലിനെ മാറ്റി രണ്ടാമത്തത്. ആ വാക്യം നല്ലായിരിക്കുന്ന വാക്യം ഒന്നുകൂടെ വായിച്ചോ. എബ്രായരുടെ 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചോ.
ഞാൻ
നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു
എന്ന് പറഞ്ഞുകൊണ്ട്
അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞു. അവൻ വന്ന് രണ്ടാമത്തതിനെ സ്ഥാപിച്ചു, ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞു. ഏതാ സ്ഥാപിച്ച രണ്ടാമത്തേത്? ഏകയാഗം. ഏതാ നീക്കിക്കളഞ്ഞ ഒന്നാമത്തേത്? ദിനം പ്രതിയുള്ള യാഗം, ആണ്ടാണ്ട് കൂടുമ്പോ ഉള്ള യാഗം, ആഴ്ചയാഴ്ച കൂടുമ്പോ ഉള്ള യാഗം. ഒരിക്കലും മനസാക്ഷി നിറഞ്ഞ് വിശുദ്ധൻ എന്ന പദവിയിൽ കയറി ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത പഴയ നിയമ ആരാധനയെ അവൻ തന്റെ ശരീരയാഗത്താൽ നീക്കി ഒരു പുതിയ ആരാധന തുടങ്ങി. ഓ, കരമടിച്ച് ആ ആരാധനക്കകത്ത് നിൽക്കുന്നവര് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയാ. നീ ഭൂമിയിൽ വന്നപ്പോൾ ഹനനയാഗത്തെ ഇച്ഛിച്ചില്ല, ഭോജനയാഗത്തെ ഇച്ഛിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളുകളിൽ എഴുതി വെച്ച യാഗം, ഹാലലൂയ, മുഴുവൻ പുസ്തക ചുരുളിലും എഴുതി വെച്ചിരുന്നത് യേശുവിന്റെ ഏകയാഗത്തെ പറ്റിയാണ്. ആ കാണുന്ന കുഞ്ഞാട് യേശുവിനെ പ്രതിനിധീകരിച്ചിരുന്നു, യേശുവിന്റെ നിഴലായിരുന്നു. അവിടെ നിന്ന പുരോഹിതൻ യേശുവിന്റെ നിഴലായിരുന്നു. ആ പുരോഹിതൻ കൊണ്ട അർപ്പിച്ച യാഗപീഠം അത് യേശുവിന്റെ നിഴലായിരുന്നു. ആ ഖണ്ഡം ഖണ്ഡമായി നുറുക്കിയ മാംസപിണ്ഡങ്ങൾ അത് യേശുവിന്റെ നിഴലായിരുന്നു. അത് നടക്കാനിരിക്കുന്ന ഏകയാഗത്തിന്റെ നിഴലായിരുന്നു. സാക്ഷാൽ പൊരുള് വന്നപ്പോൾ നിഴല് മാറിപ്പോയി. സാക്ഷാൽ പൊരുള് വന്നപ്പോൾ നിഴല് മാറിപ്പോയി. ഏതാ നിഴല്? ഏതാ പൊരുള്? ആ 9-ാമത്തെ വാക്യം ഉള്ളിലൊന്ന് എഴുതിക്കോ. രണ്ടാമത്തതിനെ സ്ഥാപിപ്പിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് താഴേക്ക് വിശദീകരിക്കുമ്പോഴാ പറയുന്നേ, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അവിടെ അവിടുത്തെ പ്രശ്നം എന്നായിരുന്നു? ആരാധനക്കാരന് മനസാക്ഷി നിറഞ്ഞ് വിശുദ്ധൻ എന്ന് പറഞ്ഞ് ഒരു ദിവസം പോലും ദൈവത്തെ ആരാധിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്നറിയോ, ആടിനും മാടിനും പ്രാവിനും ഒക്കെ എത്ര പാപത്തെ മറച്ചാലും മറയ്ക്കുന്നതിന് പരിമിതിയില്ലയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നൊന്നും ആരാധനക്കാരൻ ആരാധിക്കുമ്പോഴൊന്നും ഈ ഈ മനസാക്ഷി നിറഞ്ഞ് ആരാധിച്ചിട്ടില്ല. ആരാധിക്കുമ്പോഴെല്ലാം അവനെ പുറകോട്ട് വലിക്കും പാപബോധം. നീ പാപിയാണ്, നിന്നെ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലട, ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ലട. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ എന്നെ പാപബോധത്തിൽ, എന്നെ ഗിൽട്ടി കോൺഷ്യസിൽ, ദുർമനസാക്ഷിയിൽ എന്നും അടിച്ചൊതുക്കി നിബദിപ്പിച്ച് ഒതുക്കിയിട്ടിരുന്ന ഹല്ലേലൂയ ഒന്നാം നിയമത്തെ തന്റെ ശരീരത്തിൽ വന്ന് അവൻ നിവർത്തിച്ച് എന്നെ അതിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. എന്നിട്ട് എബ്രായ ലേഖനം 10:10 പറയുക, ആ ഇഷ്ടത്തിൽ യേശു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞു, യേശു ക്രിസ്തു. കരം കൊടുത്ത് പറഞ്ഞ്, കരം കൊടുത്ത് പറഞ്ഞ്. ഒരാൾ ഒരാൾക്ക് കരം കൊടുത്ത് പറഞ്ഞ്, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയൊന്ന് കരം അടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇന്ന് ആടിനെയും മാടിനെയും കൊണ്ട് വരേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. കാരണം ഏകയാഗത്താൽ നിങ്ങളെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ദുർമനസാക്ഷിയെ പോക്കി ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകി ഓ മനസാക്ഷിയിലുള്ള സകല കുറ്റബോധത്തെ മാറ്റി ഈ കർത്താവിനെ ആരാധിക്കാൻ നിങ്ങളെ ശുദ്ധീകരിച്ചു. നിങ്ങളുടെ പ്രവൃത്തിയല്ല, ഏകന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി. ഓ, കരമടിച്ചതിനായിട്ട് ഒന്ന് നന്ദി പറഞ്ഞു. ക്രൂശിലെ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ നിങ്ങൾ സൽഗുണപൂർത്തി പ്രാപിച്ചിരിക്കുന്നു. എബ്രായർ 10:1 യാഗങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞില്ല. എബ്രായർ 10:14 ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം സൽഗുണപൂർത്തി സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ സൽഗുണപൂർണരായിരിക്കുന്നു. ഹല്ലേലൂയ. യാഗങ്ങൾക്ക് വരുത്താൻ കഴിഞ്ഞില്ല, ഏകയാഗത്തിന് വരുത്തുവാൻ കഴിഞ്ഞു. കരമുയർത്തി പറയാമോ, യാഗങ്ങൾക്ക് വരുത്തുവാൻ കഴിഞ്ഞില്ല, പക്ഷെ ഏകയാഗത്തിന് വരുത്തുവാൻ കഴിഞ്ഞു. ഇതെത്ര പേരറിഞ്ഞിട്ടുണ്ട്? സൽഗുണപൂർണനായിരിക്കുന്നു നിങ്ങൾ യേശുവിന്റെ ഏകയാഗത്താൽ. ത്രൂ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് യു ആർ പെർഫെക്റ്റ് ഇനഫ് ആൻഡ് യു ആർ സാങ്ക്ടിഫൈഡ്, യു ആർ കംപ്ലീറ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയാൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് സൽഗുണപൂർണരായിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ കുറഞ്ഞൊന്നും നിങ്ങൾ നിങ്ങളെ കാണരുത്. ഇതിൽ കുറഞ്ഞൊന്നും, അടുത്തിരിക്കുന്ന ആട് പറയാം, ഇതിൽ കുറഞ്ഞൊന്നും നിങ്ങളെ കാണരുത്. ഇത്രയും മനസ്സിലായെങ്കിൽ, അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ കൂടെ ഈ വചനത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങിക്കെ. വിശ്വാസത്താൽ ഈ വചനത്തിലേക്ക് ഒന്ന് ഇറങ്ങിക്കെ. ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, യേശുവേ. എല്ലാ മക്കളും പറ, യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ ഏകയാഗം. ഉറക്കെ പറ, യേശുവിന്റെ ഏകയാഗം എനിക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നുവെന്ന്. യേശുവിന്റെ ഏകയാഗം, യേശുവിന്റെ ഏകയാഗം എനിക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നെന്ന് കരമുയർത്തിക്കൊണ്ട് പറഞ്ഞു. യേശുവിന്റെ ഏകയാഗം എനിക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ എന്റെ രണ്ട് കരം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, യേശുവേ, എന്റെ രണ്ട് കരം ഉയർത്തിക്കൊണ്ട്. ഓ, രണ്ട് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ടൊന്ന് വിളിച്ചു പറഞ്ഞു, യേശുവേ, അങ്ങയുടെ ഏകയാഗം. എല്ലാ മക്കളും പറ, തുറന്നു പറ, തുറന്നു പറ, കർത്താവിന്റെ മുമ്പിൽ തുറന്നു പറ, രണ്ട് കരം ഉയർത്തി പറ, യേശുവേ, അങ്ങയുടെ ഏകയാഗം എനിക്ക് ധാരാളം മതി, ഞാൻ സൽഗുണപൂർണനാകുവാൻ വേറെ ഒരു വഴിയും ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ ഏകയാഗം എന്നെ സൽഗുണപൂർണനാക്കിയിരിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ. യേശുനാഥ, എന്റെ ശരീരത്തിലേക്ക് ആ സൽഗുണപൂർത്തിയെ ഞാൻ വിശ്വാസത്താൽ എന്റെ രണ്ട് കരം ഉയർത്തിക്കൊണ്ട് സ്വീകരിക്കുന്നു. യേശുവേ, എന്റെ ഉള്ളിലേക്ക് ആ സൽഗുണപൂർത്തിയുമായി ഏകയാഗം കഴിച്ചവനെ അങ്ങ് ഇറങ്ങി വന്ന് എന്നെ പരിപൂർണനാക്കുന്ന ആ ദൈവകൃപയ്ക്കായിട്ട് നന്ദി. എന്റെ പ്രിയ പിതാവേ, ഈ കരം രണ്ടും ഉയർത്തി പരാജയം സമ്മതിക്കുന്ന എന്നെ കേൾക്കുന്ന മുഴുവൻ ജീവിതങ്ങൾക്ക് വേണ്ടിയും ഈ സമയത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മനുഷ്യർക്ക് അസാധ്യമായത്, യാഗങ്ങൾക്ക് അസാധ്യമായത് യേശുവിന്റെ ഏകയാഗത്തിലൂടെ അവിടുന്ന് നടത്തിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറ. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ഞങ്ങളെ അങ്ങ് വിശുദ്ധീകരിച്ചതിന് നന്ദി. ഓ ഹല്ലേലൂയ. യേശുവേ എന്ന് പറഞ്ഞു, യേശുവേ എന്നെ അങ്ങ് വിശുദ്ധീകരിച്ചതിന് നന്ദി. ഹല്ലേലൂയ. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ എന്നെ അവിടുന്ന് വിശുദ്ധീകരിച്ചതിന് നന്ദി. കരമടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറയുമ്പോൾ തന്നെ അത് വിശ്വാസത്താൽ സ്വീകരിച്ചു. ഓരോ മക്കൾ ഏറ്റെടുത്തു. ഹല്ലേലൂയ. നിങ്ങളിൽ ആ യേശു ക്രൂശിൽ വരുത്തിയ സൽഗുണപൂർത്തി വിശ്വാസത്താൽ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഉറപ്പാ, നിങ്ങൾ സൽഗുണപൂർണരായിരിക്കുന്നു എന്ന അറിവ്. ഹല്ലേലൂയ. പണ്ടൊരു വിദ്വാൻ യേശുവിനോട് വന്ന് ചോദിച്ചു, സൽഗുണപൂർണനാകാൻ എന്നാ ചെയ്യണം? യേശുവിന് മനസ്സിലായി, അവൻ ചെയ്ത് സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്നവന് യേശുവിനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്ക്, എന്നാ നീ സൽഗുണപൂർണനാകും. പക്ഷെ ഇവിടെ വസ്തു വിറ്റല്ലോ സൽഗുണപൂർണനായത്. പിന്നെ എന്നെ അവനോട് അങ്ങനെ പറഞ്ഞേ, പിന്നെ എന്നെ അവനോട് എന്നെ അങ്ങനെ പറഞ്ഞേ. ഒരു ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ച് സൽഗുണപൂർണനാകാൻ എന്നെ ചെയ്യണം. അവനോട് പറഞ്ഞു, നീ പോയി കൽപ്പന ആചരിക്കുക. അവൻ പറഞ്ഞു, ഞാൻ എല്ലാ കൽപ്പനയും അനുസരിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പണ്ടൊരു ചെറുപ്പക്കാരൻ ഒരു ദിവസം യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സൽഗുണപൂർണനാകാൻ എനിക്ക് എങ്ങനെ കഴിയും? ആ ചെറുപ്പക്കാരനോട് യേശു പറഞ്ഞു, കൽപ്പന മുഴുവൻ അനുസരിക്കുക, എന്നാൽ നിനക്ക് സൽഗുണപൂർണനാകാൻ കഴിയും. അവൻ പറഞ്ഞു, അയ്യോ, ചൈൽഡ്ഹുഡ് മുതൽ ജന്മകാലം മുതൽ ഞാൻ ഈ കൽപ്പന മുഴുവൻ അനുസരിക്കും. സൺഡേ സ്കൂളിലൊക്കെ കുറേയായിട്ട് പഠിച്ചതാ ഞാൻ. ഇതെല്ലാം എനിക്കറിയാവുന്നതാ. ഇനി സൽഗുണപൂർണനാകാൻ അവന് കർത്താവിന് മനസ്സിലായി, ഇവൻ കർത്താവിന്റെ യാഗത്തിലൂടെ സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്നവനല്ല, സ്വയപ്രവർത്തിയിലൂടെ സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്ന, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നോണ്ടൊക്കെ സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്ന കർത്താവനോട് പറഞ്ഞു, നീ പോയിട്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ആ മനുഷ്യൻ ധാരാളം സമ്പത്തുള്ളതാകയാൽ സമ്പത്തുള്ളവനാകയാൽ തനിക്ക് തന്റെ സമ്പാദ്യം ചെലവിടുവാൻ കഴിയാതെ അവൻ അകന്നുപോയി. എന്നാൽ ഇവിടെ നിങ്ങളോടും എന്നോടും പറയുക, കർത്താവ് ഒന്നും ചെയ്തിട്ടല്ല നിങ്ങൾ സൽഗുണപൂർണരാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, ദൈവമേ, ഓ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തതിനെ സ്ഥാപിപ്പിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞു. എബ്രായർ 2:10, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി എന്നാ വേണം? 11 ഒന്ന് തുടങ്ങി, അപ്പൊ മനസ്സിലാവും അതിന്റെ ആഴം എന്നാന്ന്. 11 തുടങ്ങി, 11 എബ്രായ ലേഖനം 11 ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ. ആ
വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും,
ആശിക്കുന്നതിന്റെ ഉറപ്പും,
കാണാത്ത കാര്യങ്ങളുടെ.
10 കഴിഞ്ഞിട്ടാ 11, അവിടെ എന്റെ കണക്ഷൻ കിടക്കുന്നേ. അത് പരസ്പരം എന്തിതുമായിട്ട് കിടക്കുകയാ? എന്നതാ 10 കണക്ഷൻ എന്ന് മനസ്സിലായോ? ഏകയാഗത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സൽഗുണപൂർത്തി യേശു വരുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുക, ഞാൻ 9 കുറച്ച് വാക്യം കൂടെ വായിക്കട്ടെ. 9 കുറച്ച് വാക്യം കൂടെ ഒന്ന് വായിക്കട്ടെ. സോറി, 10 കുറച്ച് വാക്യം കൂടെ ഒന്ന് വായിക്കട്ടെ. 10 19 വാക്യം ഒന്ന് എടുത്തു. 10:19-21 വാക്യങ്ങൾ.
അതുകൊണ്ട് സഹോദരന്മാരെ,
മേളി പറഞ്ഞു 10 വാക്യത്തിൽ, യേശു ക്രിസ്തു ഏകയാഗത്താൽ, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ഏകയാഗത്താൽ സൽഗുണപൂർത്തി നമുക്ക് വരുത്തിയിരിക്കുന്നു. എന്നിട്ട് 19 വാക്യത്തിൽ പറയുക, അതുകൊണ്ട് സഹോദരന്മാരെ,
സഹോദരന്മാരെ,
യേശു
തന്റെ ദേഹം
ഫിനിഷ്ഡ് വർക്ക് നടത്തിയത് കൊണ്ട് തന്റെ ദേഹം എന്ന തിരശീല ചീന്തി
നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി.
ഈ ജീവനുള്ള പുതിയ വഴിയില്ലേ? ഏതാ 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 ഈ ജീവനുള്ള പുതിയ വഴി? ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ നോക്കി, ഒന്ന് പറഞ്ഞേ, ഏതായിരുന്നു പഴയ വഴി? ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കന്മാരുടെയും യാഗം ആണ്ടാണ്ട് നടക്കുമ്പം തുറന്നിരുന്ന ഒരു പഴയ വഴി ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ 19 വാക്യത്തിൽ പറയുക, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി
നമുക്ക്
പ്രതിഷ്ഠിച്ച
ജീവനുള്ള
പുതിയ വഴി. ഒന്ന് പറഞ്ഞു, അത് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറ, ഈ വഴിക്ക് തന്നെ ജീവന. ഒരാൾക്ക് കരം കൊടുത്തെന്ന് പറഞ്ഞു, ജീവനുള്ള പുതിയ വഴി. ഹല്ലേലൂയ, ജീവങ്കലേക്കുള്ള പുതിയ വഴി. ജീവങ്കല, ആ ഒന്ന് പറഞ്ഞേ, ധൈര്യമായിട്ടൊന്ന് പറഞ്ഞേ, ജീവങ്കലേക്കുള്ള പുതിയ വഴി. ജീവങ്കലേക്കുള്ള പുതിയ വഴി. പറഞ്ഞോ, മടിക്കാതെ അങ്ങ് പറഞ്ഞോ. ഹല്ലേലൂയ, അടുത്തിരിക്കുന്നവരെ ഇഷ്ടം ഉണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അവർക്കും കൈ കൊടുത്ത് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, യേശു തുറന്ന ജീവങ്കലേക്കുള്ള പുതിയ വഴി. പറഞ്ഞു, ജീവങ്കലേക്കുള്ള പുതിയ വഴി. ഉറക്കെ പറ, ജീവന്റെ പുതിയ വഴി, ജീവനുള്ള പുതിയ വഴി. പറ ജീവനുള്ള പുതിയ വഴി. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴിയായി. ജീവനുള്ള പുതിയ വഴിയിലൂടെ യേശുവിന്റെ ഏകയാഗം നടന്ന് സൽഗുണപൂർത്തി നമുക്ക് വരുത്തി കഴിഞ്ഞിട്ട്, അയ്യോ ഇങ്ങോട്ട് നോക്കിക്കേ, ഇതൊന്ന് കേട്ടെ എന്റെ പൊന്നെ, ഇതൊന്ന് കേട്ടെ. ഹലോ, ഇതൊന്ന് കേട്ടെ, ഇതറിയാതിരിക്കരുത്. ഹല്ലേലൂയ. 10:1 പറഞ്ഞു, അട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കന്മാരുടെയും രക്തങ്ങൾക്ക്, അട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കന്മാരുടെയും രക്തത്തിന് മനുഷ്യന് പാപക്ഷമ നൽകാൻ കഴിഞ്ഞില്ല, സൽഗുണപൂർത്തി വരുത്താൻ കഴിഞ്ഞില്ല. 10:14 പറഞ്ഞു, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ സൽഗുണപൂർത്തി നിങ്ങൾക്ക് വരുത്തിയിരിക്കുന്നു. എന്നിട്ട് 10:19 പറയാ, അതുകൊണ്ട് സഹോദരന്മാരെ, ഏതുകൊണ്ട് സഹോദരന്മാരെ, യേശു ക്രിസ്തു ഏകയാഗത്താൽ സൽഗുണപൂർത്തി നിങ്ങൾക്ക് വരുത്തിയിരിക്കുന്നു സഹോദരന്മാരെ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീല ചിന്തി നമുക്ക് പ്രതിഷ്ഠിച്ച ഈ ജീവനുള്ള പുതിയ വഴിയിലൂടെ ഒന്ന് നടക്ക്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, ഒന്ന് നടക്ക്. ഓ ഹല്ലേലൂയ, ഈ ജീവനുള്ള പുതിയ വഴിയിലൂടെ ഒന്ന് നടക്ക്. ഹല്ലേലൂയ, ആ ചത്ത പഴയ വഴിയിലൂടെ നടക്കാതെ ഈ ജീവനുള്ള പുതിയ വഴിയിലൂടെ ഒന്ന് നടക്ക്. ഹല്ലേലൂയ, ഏതാ ജീവനുള്ള പുതിയ വഴി? ത്രൂ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്, ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന ഈ ജീവനുള്ള പുതിയ വഴി ഒന്ന് നടക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു വിട്ടോ,
അതുകൊണ്ട്
സഹോദരന്മാരെ,
എന്തോന്ന്
വിളി കേൾക്കണം കേട്ടോ, അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളി കേൾക്കണം, കാരണം അത് അങ്ങനെയാ അതിന്റെ അർത്ഥം വരേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരച്ചില ചിന്തി
നമുക്ക്
വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴിയായി തന്റെ രക്തത്താൽ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, അടിവരയുടെ അതിന് തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക്
പ്രവേശനത്തിന്.
അവിടെ എങ്ങനെയായിരുന്നു? നിനക്ക് കയറാൻ ഒക്കത്തില്ലായിരുന്നു, പ്രാകാരത്തിൽ വേണേ പോയി നിന്നോണം. ഇവിടെ ഇതാ നിന്നെ വിളിച്ചു കയറ്റുന്നു, നിങ്ങളെ വിളിച്ചു കയറ്റുന്നു. വാ 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 വാ, വിശുദ്ധ മന്ദിരത്തിലേക്ക് വാ. എന്നാ കെയർ ഓഫ്? തന്റെ രക്തത്താൽ, തന്റെ രക്തത്താൽ. എന്നാ കെയർ ഓഫ്? എന്നാ കെയർ ഓഫ്? എന്നാ കെയർ ഓഫ്? ഓ, ഒന്ന് പറഞ്ഞ് സ്വീകരിച്ചേ. തന്റെ രക്തത്താൽ ആരേലും എന്നേലും പറഞ്ഞ പറഞ്ഞേരെ, ഇത് ആ കെയർ ഓഫില്ല, ആ രക്തത്താലുള്ള വരവായത് യേശുവിന്റെ രക്തം. ഞാനത് പറയുമ്പോ കരം ഉയർത്തിപ്പിടിച്ച് ചേർത്തടിച്ച് വിശ്വാസത്താൽ ആ പദത്തെ സ്വീകരിച്ചു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ചേർന്ന് 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 ആഘോഷമാക്കിക്കുക വചനത്തെ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ എബ്രായ ലേഖനത്തിലെ അതുകൊണ്ടിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇന്നിരുന്നല്ലോ, വലിയ സന്തോഷം. ഏ, കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ അതുകൊണ്ട് എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട് കേട്ടോ. ഈ അതുകൊണ്ട് എന്ന് പറയുന്നതിന് എബ്രായ ലേഖനത്തിൽ എവിടെയൊക്കെ അതുകൊണ്ടുണ്ടോ അവിടെ വലിയ അർത്ഥമുണ്ട് അതിന്. ഇവിടെ പറയുന്ന അതുകൊണ്ടിന്റെ അർത്ഥം കേൾക്ക്, ഏ, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയാ, അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി പഴയ പോലെ ചിന്തിക്കല്ലേ. കാര്യങ്ങൾ മാറി, അവസ്ഥകൾ മാറി, കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയാൽ, ഓ ഓ, ഒന്ന് ചേർന്ന് പറഞ്ഞു, ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു, അവസ്ഥകൾ മാറി മറിഞ്ഞു. ആ കുരിശിന്റെ ചോട്ടിൽ സാഹചര്യങ്ങൾ മുഴുവൻ മാറി, അവസ്ഥകൾ മുഴുവൻ മാറി, പഴയതെല്ലാം പുതിയതായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ. അതുകൊണ്ട് സഹോദരന്മാരെ, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് 21 വാക്യം, ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു പുരോഹിതൻ നമുക്കുണ്ട്. അതുകൊണ്ട് 22 വാക്യത്തിന് അടിവരയിട്ട് കേട്ടോ, 22 വാക്യം, അതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ്
ഹൃദയങ്ങളിൽ
തളിക്കപ്പെട്ടവരും. ദുർമനസാക്ഷി ഇനി വേണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറ, ദുർമനസാക്ഷി ഇനി വേണ്ട.
ദുർമനസാക്ഷി വേണ്ട.
അവിടെ അവിടെ എങ്ങനെയായിരുന്നു അറിയോ, അവിടെ എങ്ങനെയായിരുന്നു അറിയോ, ആടിന്റെയും മാടിന്റെയും പ്രാവിന്റെയും ഒക്കെ യാഗം അർപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുത്ത. ദുർമനസാക്ഷിയാ, ദൈവമേ, പോയോ പാപം, ശുദ്ധീകരിക്കപ്പെട്ടോ, ഞാൻ ശരിക്കും ശുദ്ധനായോ എന്ന ചിന്തയായിരുന്നു. എന്നിട്ട് എബ്രായ ലേഖനം പറയും, എന്റെ സഹോദരന്മാരെ, ഈ സൽഗുണപൂർത്തി വരുത്തിയെന്ന് അറിയാതെ ഇപ്പോഴും ഈ ശുദ്ധീകരണത്തിന്റെ ബോധ്യമില്ലാതെ നിങ്ങൾ ഈ കർത്താവിന്റെ അടുക്കലേക്ക് വരല്ലോ, വരല്ല് വരല്ല് വരല്ല്, നിങ്ങൾക്കിത് നടന്നതാണേ, നിങ്ങൾ അറിയണേ. അന്നൊരു വായിച്ചോ വാക്ക്, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ
ശരീരം കഴുകപ്പെട്ടവരും
വിശ്വാസത്തിന്റെ
പൂർണ്ണ നിശ്ചയം പൂണ്ട്.
വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം, അതിനൊന്ന് അടിവരയിട്ടോ. എന്നാൽ 11 നിങ്ങൾക്ക് മനസ്സിലാകും, എന്നാൽ 11 നിങ്ങൾക്ക് മനസ്സിലാകും. 10 പറയാം, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. ചേർന്ന് പറഞ്ഞു, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. എല്ലാരും പറ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം.
പൂർണ്ണ നിശ്ചയം
ഹല്ലേലൂയ. എന്നാ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമാ? എന്നാ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമാ? എന്നാ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമാ?
ഏഹ്,
എന്നാ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമാ? പറ യേശു ക്രിസ്തു ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന എനിക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന വിശ്വാസത്തിന്റെ ദൃഢനിശ്ചയത്തോടെ. ഹല്ലേലൂയ. ആ ഉറപ്പോടെ അടുത്തിരിക്കുന്ന ആളോട് പറ ആ വിശ്വാസത്തോടെ,
ആ
വിശ്വാസത്തോടെ. ഹല്ലേലൂയ. ദുർമന സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയ ചേർന്ന് പറഞ്ഞു പരമാർത്ഥ ഹൃദയത്തോടെ, ഒന്ന് ചേർന്ന് പറഞ്ഞു പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യം, നിങ്ങളെ സ്വീകരിച്ചത് മുറുക്കെ പിടിച്ചു, നിങ്ങളെ സ്വീകരിച്ചത് മുറുക്കെ പിടിച്ചു. എന്നതാ നിങ്ങൾ സ്വീകരിച്ചേ, നിങ്ങൾ സ്വീകരിച്ച യേശുവിന്റെ പൂർത്തീകരണം പ്രവർത്തിക്കുക, അതിനെ മുറുക്കെ പിടിച്ചു. പ്രത്യാശയുടെ സ്വീകാര്യം മുറുക്കെ പിടിച്ചു. വാക്ക് പറഞ്ഞവൻ പറഞ്ഞു, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, വാക്ക് പറഞ്ഞവൻ
വിശ്വസ്തനല്ലോ,
വിശ്വസ്തനല്ലോ. എന്നിട്ടാണ് പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസം എന്നതോ, ഇനി അത് എളുപ്പം മനസ്സിലാക്കാൻ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്നതാ എന്നതാ ആശിക്കുന്നത്? യേശുവിന്റെ ഏകയാഗം. എന്നതാ ഉറപ്പിക്കണ്ടേ? യേശുവിന്റെ ഏകയാഗത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നതാ വിശ്വാസം. ഹല്ലേലൂയ. എന്നിട്ടാ പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞു വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആഗ്രഹിച്ചതന്നെ. ആരോ ചോദിക്കുന്നു ഇതിനെന്നാ തെളിവ്? പത്ത് പതിനാലിൽ പറഞ്ഞു ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ഞാൻ വിശുദ്ധി സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇതിനെന്നാ ബ്രദറെ തെളിവ്? അതിന്റെ തെളിവാ ബ്രദറെ പതിനൊന്നിന്റെ ഒന്ന്, വിശ്വാസം എത്തതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും അത്രേ. കണ്ണുകൊണ്ട് നിങ്ങളും ഞാനും കണ്ടിട്ടില്ല, പക്ഷെ ഉറപ്പായത് യേശുവിന്റെ ഏകയാഗത്താൽ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയാൽ എന്നെ അവൻ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഓ, കരമടിച്ചുകൊണ്ട് യേശുവിന്റെ മഹത്വം പറഞ്ഞു. ഹല്ലേലൂയ. ആ കുരിശ് മുമ്പിൽ ഒന്ന് കണ്ടേ, ആ കുരിശിൽ നിങ്ങളുടെയും എന്റെയും ഭാവി മാറിയിരിക്കുന്നു, തലേവര മാറിയിരിക്കുന്നു, അവസ്ഥ മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കാൻ അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, സ്വീകരിച്ചതിനെ മുറുകെ പിടിച്ചോണം,
സ്വീകരിച്ചതിനെ മുറുകെ പിടിച്ചോണം.
രണ്ടുപേർക്ക് കരം കൊടുത്തൊന്ന് പറഞ്ഞു, സ്വീകരിച്ചതിനെ മുറുകെ പിടിച്ചോണം. പുറകെ ഇരിക്കുന്ന ഒരാളോടൊന്ന് പറഞ്ഞു, വീട്ടിൽ ടെലിവിഷനിലൂടെ കേൾക്കുന്നവർ അടുത്ത് ആരും ഇല്ലെങ്കിൽ അധരം തുറന്നങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് പറഞ്ഞു. ആ ഇന്നല്ല അധരം തുറന്ന് നമ്മളെ അത് ഓപ്പിക്കുന്നത്. ആരുമില്ല, ആറു മണിക്ക് ആരും എഴുന്നേറ്റിട്ടില്ല, ജയഹിന്ദ്രിയിൽ രാവിലെ ശുശ്രൂഷ കാണും, ഒരു കുഴപ്പമില്ല. അവിടെ ഇരുന്നങ്ങ് അധരം കൊണ്ടങ്ങ് പറഞ്ഞു, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാകത്ത ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കവൻ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഈ പൂർണ്ണ നിശ്ചയം പൂണ്ട് പൂണ്ടെന്നുള്ള വാക്കിന്റെ ആശയം ഒന്ന് കേട്ടെ, ഇതിനകത്ത് കയറി. ഏതിനകത്ത് കയറി? ഏകയാഗത്താൽ എനിക്ക് യേശു സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നതിന് എന്ന ചിന്തയ്ക്ക് അകത്തോട്ട് കയറി, ഇങ്ങോട്ട് കയറി വരാനാ പറഞ്ഞേക്കുന്നേ. എന്നിട്ട് പറയുക, നിങ്ങളോട് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനല്ലോ, നിങ്ങൾ കയറി വരുമ്പോ ഞെട്ടണ്ട. അന്ന് പുരോഹിതൻ വിറച്ചതുപോലെ നിങ്ങൾ വിറക്കണ്ട, കാരണം ഈ ദേവാലയത്തിൽ നിങ്ങൾക്കൊരു പുരോഹിതനുണ്ട്, നിങ്ങൾക്കൊരു പുരോഹിതനുണ്ട്, നിങ്ങൾക്കൊരു പുരോഹിതനുമുണ്ട്. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരു പുരോഹിതൻ ഈ ദേവാലയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ധൈര്യ സമേതം അങ്ങോട്ട് അടുത്തുവാ. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം, ആ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്, ഉറക്കെ പറ
വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം,
കരം ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞു, വിശ്വാസത്തിന്റെ
പൂർണ്ണ നിശ്ചയം
പൂണ്ട്, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം
പൂണ്ട്,
പരമാർത്ഥ ഹൃദയത്തോടെ,
പരമാർത്ഥ ഹൃദയത്തോടെ.
ഇത് ഇതങ്ങോട്ട് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കേ. ഈ വിശ്വാസത്തിന്റെ ഈ പൂർണ്ണ നിശ്ചയം അങ്ങ് പൂണ്ടേ. എന്നെ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം? എന്നാ പറയുന്നതിന്റെ അർത്ഥം? വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം എന്ന് പറഞ്ഞേ എന്നാ സംഭവിച്ചതിന്റെയാ? എനിക്ക് എനിക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഈ ഈ നിശ്ചയത്തിലേക്ക് അങ്ങ് പൂളുക, അത് അതിനകത്തോട്ടങ്ങ് കയറ്, അതിലങ്ങ് ലയിക്കുക, അതിനകത്താവുക. ഒന്ന് അടുത്തിരിക്കുന്നതോട് പറഞ്ഞു അതിനകത്തേക്ക് കയറുക. ഞാൻ യേശുവിനാൽ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നവനാണ് എന്ന ആ വിശ്വാസത്തിനകത്തേക്ക് പൂളുക. അതിന്റെ നല്ല വാക്ക് എന്നാന്ന് എനിക്ക്
കിട്ടുന്നില്ല,
അതിന്റെ നല്ല വാക്ക് എന്നാന്ന് എനിക്ക് കിട്ടുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. മാവ് കുഴച്ചിട്ട് അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനെ പൂഴ്ത്തി വെക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഈ വലിയ വിശ്വാസത്തിനകത്തോട്ട് നിങ്ങളെ പൂഴ്ത്തി വെക്കുക, പൂഴുക, പൂണ്ട് ഒന്ന് പറഞ്ഞ ആ വാക്ക്, പൂണ്ട്. നല്ല പദമല്ലേ, ഒന്ന് പറഞ്ഞു നോക്കി, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണുമ്പോഴല്ലേ ഇത് കാണണം. ഏത് കാണണം അറിയോ? ഈ ഉറപ്പ്, ഈ ഉറപ്പ്, ഈ ഉറപ്പ് എനിക്ക് വേണ്ടി യേശു സകലവും കാൽവരിക്കുശിൽ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് വിശ്വസിക്കുന്നവരൊന്ന് ചേർന്ന് പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി തന്റെ അടുത്തോടെ മിടുക്കനും മിടുക്കിയായിട്ടൊന്ന് പറഞ്ഞു, മിടുക്കിയായിട്ടൊന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരിക്കുശിൽ ചെയ്ത് കഴിഞ്ഞു. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരിക്കുശിൽ, ബ്രദർ ഒന്ന് എഴുന്നേറ്റൊന്ന് പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതങ്ങ് പൂളട്ടെ നിങ്ങളുടെ മേളിൽ. അതിന് നല്ല പദം തന്നെ, അതിന് നല്ല പദം തന്നെ, അതിന് നല്ല പദം തന്നെ. ഇതിനകത്തോട്ട് നിങ്ങൾ കയറട്ടെ, ഈ ഉറപ്പിലോട്ട് നിങ്ങൾ കയറട്ടെ. എന്നിട്ട് പറയട്ടെ, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പോണ്ട്, ശരീരം കഴുകപ്പെട്ടവരായി, ശുദ്ധവെള്ള ഒന്ന് പറഞ്ഞാ പോ, ശുദ്ധവെള്ളത്താ ഓ ദുർമനസാക്ഷി. അടുത്തിരിക്കുന്ന ആള് പറ, ഇനിയും ദുർമനസാക്ഷി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയൊരു യാഗം ശേഷിക്കുന്നില്ല. സോറി 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 സോറി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഇനിയൊരു യാഗം ശേഷിക്കുന്നില്ല. നിങ്ങളുടെ ദുർമനസാക്ഷിയെ മാറ്റാൻ ഇനി വേറെ ഒരു വഴിയുമില്ല. ഇവിടെ ഇതാ, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ഏകയാഗത്താൽ നിങ്ങളെ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എന്നിട്ട് വചനം നിങ്ങളോട് പറയുന്നു, ഇല്ല ഇനി ദുർമനസാക്ഷി കൊണ്ടിരിക്കരുത്. നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് പറ, ഇനി കുറ്റബോധം കൊണ്ടിരിക്കരുത്, ഇനി പാപബോധം കൊണ്ടിരിക്കരുത്, ഇനി നീതി ബോധം കൊണ്ട് കൃപയുടെ സിംഹാസനത്തിലേക്ക് അടുത്തുവാ. എന്നിട്ട് പറയുക, വാക്കു പറഞ്ഞവൻ, വാക്തത്വം ചെയ്തവൻ,
വാക്തത്വം
ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ, നിങ്ങളെ ഇത് പറഞ്ഞിട്ട് ആള് പറ്റിക്കത്തില്ലെന്ന്. ഹലോ ഹലോ, പുറത്ത് കിടന്ന് നിങ്ങളെ വാ 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 അകത്തോട്ട് കേറ്റ്, അകത്തോട്ട് കേറി വാ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആള് പറ്റിക്കത്തില്ലെന്ന്. ആള് വിളിച്ച് നിങ്ങളെ അകത്ത് കയറ്റിയിട്ട് നിങ്ങൾക്കൊരു ദോഷവും വരികയില്ലെന്ന്. ആ വാക്ക് ഇരുന്ന് വായിച്ചു, വാക്കു പറഞ്ഞു, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ.
ആ വായിച്ചു, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക,
സ്വീകരിച്ചതിനെ, സ്വീകരിച്ചതിനെ മുറുകെ പിടിച്ചുകൊള്ളുക.
വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ.
ഏ, നിങ്ങളോട് ഈ വാക്കു പറഞ്ഞവൻ, ഓ ഹല്ലേലൂയ, നീ ഇങ്ങോട്ട് കേറി പോരടാ മക്കളെ, ഇങ്ങോട്ട് പോരേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറി പോരെ, ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞവൻ, നിങ്ങളെ ഇങ്ങനെ വിളിച്ചവൻ, ഹലോ, നിങ്ങളെ ഇങ്ങനെ വിളിച്ചവൻ വിശ്വസ്തനല്ലോ. അവൻ വാക്കുമാറുന്നവനല്ല, അവൻ വാക്കുമാറുന്നവനല്ല. പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഈ പറഞ്ഞവൻ നിങ്ങളെ പറ്റിക്കത്തില്ല. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനല്ലോ. പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? പറഞ്ഞവൻ നിങ്ങളെ പറ്റിക്കുന്നവനല്ല. വാക്കു മാറത്തില്ല. നിങ്ങളോട് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ കയറി വരുമ്പോ അടഞ്ഞ വഴി കാണേണ്ട ഗതികേട് ഉണ്ടാകയില്ല. നിങ്ങളോട് പറയും മുമ്പേ നിങ്ങൾക്ക് വേണ്ടി സകലവും ചെയ്തിട്ടാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഓ, കരമടിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. നിങ്ങളെ വിളിക്കും മുമ്പ് നിങ്ങൾക്ക് വേണ്ടി സകലവും ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ് ആ ക്രൂശിലെ പൂർത്തീകരണ പ്രവർത്തിയാൽ നിങ്ങളെ വിശുദ്ധീകരിച്ചിട്ടാ നിങ്ങളെ വിളിക്കുന്നത്. അതാ വചനം പറയുന്നത്, വാക്കു പറഞ്ഞവൻ വിശ്വസ്തനല്ലോ. ഇതൊന്ന് മുറുകെ പിടിക്കേ, ഇതൊന്ന് മുറുകെ പിടിക്കേ. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കേ. ഓ ഹല്ലേലൂയ, ഒന്ന് മുറുകെ പിടിക്കേ. ഇതിൽ നിന്ന് ഇളകി വീഴാതെ ഇതിനെ ഒന്ന് മുറുകെ പിടിക്കേ. ആക്ഷൻ കാണിച്ച് എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞ് മുറുകെ പിടിക്കേ, മുറുകെ പിടിക്കേ. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനല്ലോ. ഒന്ന് കാണിക്കാമോ? അങ്ങനെ മുറുകെ പിടിക്കുക, സ്വീകരിച്ചതിനെ മുറുകെ പിടിക്കുക. ഓ, എത്ര പേര് പറയും, സ്വീകരിച്ചതിനെ മുറുകെ പിടിക്കുക. ചേർന്ന് ചേർന്ന് വിശ്വസിച്ചതിനെ, വിശ്വസിച്ചതിനെ ചേർത്ത് പിടിക്കുക, മുറുകെ പിടിക്കുക. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനല്ലോ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കയറി ചെന്നാൽ നിങ്ങളെ ഇറക്കി വിടുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങളുടെ പാപങ്ങളല്ല വരെ പരിഗണിക്കപ്പെടുന്നത്, യേശുവിന്റെ വിശുദ്ധിയാൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്ന ഉറപ്പോടെ. ശരീരം കഴുകപ്പെട്ടവരായി, പൂർണ്ണ നിശ്ചയം പൂണ്ട് അങ്ങോട്ട് അടുത്തു വാ. എന്നിട്ട് പറയോ, വാക്കു പറഞ്ഞവൻ വിശ്വസ്തനല്ലോ. എന്നിട്ടാ പതിനൊന്നാം അധ്യായം ആരംഭിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. അപ്പൊ ആശിക്കുന്ന എന്നാ? അപ്പൊ ആശിക്കുന്ന എന്നാ എന്നോട് ചേർന്ന് പറ, യേശുവിന്റെ ഏകയാഗത്താൽ എനിക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നതാ എന്റെ ആശ. അതിന്റെ ഉറപ്പാണ് വിശ്വാസം, അതിന്റെ ഉറപ്പാണ് വിശ്വാസം. ഒന്ന് ചേർന്ന് പറഞ്ഞേ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പ്. കണ്ടിട്ടില്ല ബ്രദറെ സൽഗുണപൂർത്തി എവിടെയാ വരുത്തിയിരിക്കുന്നത്, ഒന്നും കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പാ. ആ ഉറപ്പുള്ളവര് കരമടിച്ചു, യേശുവിന് മഹത്വം കൊടുത്തു. യേശുവിന്റെ ഏകയാഗത്താൽ ഓ സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഇപ്പോൾ തന്നെ ആ വചനം ഇതിന്റെ തരങ്ങുന്നു. ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ വചനം ചലിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുക, കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ സ്തുതിക്കുക, കർത്താവിനോട് പറയുക, യേശുനാഥ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനല്ലോ, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനല്ലോ. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ വിശ്വാസത്തിന്റെ നായകനും എന്നോട് ചേർന്നത് പറഞ്ഞു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. He is the author and he is the finisher of our faith. Not only the author, he is the finisher of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല, തുടക്കോ അവനാ, ഒടുക്കോ അവനാ. തുടങ്ങിയത് അവനില്ല, തീർന്നത് അവനില്ല, ഞാൻ ആരംഭിച്ചത് അവനില്ല. ഹല്ലേലൂയാ. യാഗങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞില്ല. ഒരേ യാഗം കൂടെ കൂടെ കഴിച്ചു നിൽക്കുന്ന പുരോഹിതനും ഒടുവിൽ പറഞ്ഞു, ഞാനും ഭാവിയാന്ന് പറഞ്ഞ് കൈ ഒഴുകി മാറിയപ്പോൾ ഇവിടെ ഇതാ ഒരു പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ദൈവം തുറക്കുകയാണ്. ഹല്ലേലൂയ. ആ ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നവരോട് പറയുക, ഇനി നിങ്ങൾ ദുർമനസാക്ഷി കൊണ്ടിരിക്കരുതേ, നിങ്ങൾക്ക് എന്നതാ സംഭവിച്ചതെന്ന് അറിവോടെ എന്നിട്ട് പറയാ, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. വാക്കു പറഞ്ഞവൻ വിശ്വസനല്ലോ. എത്ര പേര് പറയും, ഏകയാഗം എനിക്ക് മതി, ഏകയാഗം എനിക്ക് മതി, എനിക്ക് നർപ്പിക്കാൻ ആടില്ല, എനിക്ക് നർപ്പിക്കാൻ മാടില്ല, എനിക്കിന്ന് സൽഗുണപൂർത്തി വരുത്തുവാൻ, വിറ്റ് തുലയ്ക്കുവാൻ, വിറ്റില്ലാതാക്കുവാൻ എനിക്ക് വസ്തുവില്ല. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 10,000 പേർക്ക് അന്നം കൊടുത്ത് രക്ഷയുണ്ടെന്ന് പറഞ്ഞ 10,000 പേർക്ക് അന്നം കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല. സൽപ്രവൃത്തിയിലൂടെ രക്ഷ നേടാൻ എന്റെ പോക്കറ്റിൽ ഒന്നുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ഈ ശരീരയാഗത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു പറഞ്ഞു, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. സ്വീകരിച്ചോ, സ്വീകരിച്ചോ മക്കളെ, സ്വീകരിച്ചോ. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ എനിക്ക് സൽഗുണപൂർത്തി വരുത്തി. ഞാൻ അവസാനിപ്പിക്കുക. അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എബ്രായർ 10:1 പറഞ്ഞു, യാഗങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്താൻ കഴിഞ്ഞില്ല. യാഗത്തിന്റെ കീഴിലായിരുന്ന ആർക്കും സൽഗുണപൂർത്തി ഉണ്ടാകില്ല. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിക്കട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, യാഗങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്താൻ കഴിഞ്ഞില്ല, എന്നാൽ യേശുവിന്റെ ഏകയാഗത്തിന് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞുവെന്ന് എബ്രായർ 10:14 പറയുന്നു. യേശുവിന്റെ ഏകയാഗം സൽഗുണപൂർത്തി വരുത്തിയിട്ടും ആ സൽഗുണപൂർത്തി വന്നിരിക്കുന്നു എന്ന് ഉറപ്പില്ലാതെ ജീവിക്കുന്നതിൽ പരം നിരാശജനകമായ വേറൊരു കാര്യമില്ല. ഇത് തിരിച്ചറിയാതെ ദൈവമേ ഇന്ന് എനിക്ക് പൂർത്തി വരുത്തണേ, പൂർത്തി വരുത്തണേ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മറുപടി, പൂർത്തീകരണ പ്രവൃത്തിയിൽ ഞാൻ പൂർത്തി വരുത്തിയിരിക്കുക, ഇനി വേറെ ഒരു വഴിയും എനിക്കില്ല. എബ്രായർ ലേഖനം 10:1 നിങ്ങൾ താഴേക്ക് വായിക്കാം. അവിടെ ചിലർ ചെയ്ത ഒരു വലിയ അപരാധമുണ്ട്. ദൈവപുത്രനെ പുച്ഛിക്കുകയും തങ്ങളെ നീതീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുക, അവർ എത്ര വലിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുമെന്ന് വിചാരിപ്പിക്കും. കാരണം എന്താണെന്നറിയോ, ഏകയാഗത്താൽ സൽഗുണപൂർത്തി വരുത്തുക എന്ന പദ്ധതി കാലാരംഭം മുതലേ ദൈവത്തിനുള്ളതാ. ഇങ്ങനെ സൽഗുണപൂർത്തി വരുത്തിയ പുത്രനെ വിട്ടിട്ട് സൽഗുണ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ വഴി അന്വേഷിക്കുമ്പോ, ആ അന്വേഷിക്കുന്ന വഴിയിലൂടെ യേശു വരുത്തിയ പൂർത്തീകരണ പ്രവൃത്തിയെ റിജക്ട് ചെയ്യുകയാണ്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും. അപ്പൊ അത് ഞാൻ പിന്നെയും, അവൻ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും നീതീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുകയും കൃപയുടെ ആത്മാവിനെ, കൃപയാൽ എനിക്ക് സംഭവിച്ചതിനെ വിലയില്ലെന്നെണ്ണുകയും നിയമരക്തത്തെ മലിനമെന്നെണ്ണുകയും ചെയ്യുന്നവർ എത്ര വലിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായിത്തീരും. നിങ്ങളാരും ആ ശിക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, നാം രക്ഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നാം രക്ഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നു, ഈ ബോധ്യമുള്ളവരായി ഇവിടം വിട്ട് എഴുന്നേൽക്കുവാൻ ദൈവാത്മാവ് പറയുന്നു. ഏത് ബോധ്യമുള്ളവരായിട്ടാണെന്നറിയോ, യേശുവിന്റെ ഏകയാഗത്താൽ എനിക്ക് സൽഗുണപൂർത്തി വന്നിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, യേശുവിന്റെ, എല്ലാരും പറ, യേശുവിന്റെ ഏകയാകത്താൽ എനിക്ക് സൽഗുണപൂർത്തി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കരം രണ്ട് ഉയർത്താമോ? നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കാം. വിശ്വാസത്താൽ സ്വീകരിച്ചാട്ടെ. ഇപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവേ, യേശുവേ. ആ പരാജയം സമ്മതിക്കുകയാണ് നിങ്ങൾ കരമുയർത്തുന്നതിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ പരാജയം തുറന്ന് സമ്മതിക്കുകയാണ് നിങ്ങൾ കരമുയർത്തുന്നതിലൂടെ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ, ഒരു പടയാളി ആയുധം താഴെയിട്ട് കരമുയർത്തുന്ന എപ്പോഴാണെന്നറിയോ? അവൻ തോൽവി തുറന്ന് സമ്മതിക്കുമ്പോഴാണ്, അവൻ പരാജയം സമ്മതിക്കുമ്പോഴാണ്. എത്ര പേര് പരാജയം സമ്മതിക്കും? എത്ര പേര് പരാജയം സമ്മതിക്കും? രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ടെന്ന് പറയാമോ? യേശുവേ, യേശുവേ, എന്റെ ഒരു പ്രവർത്തിക്ക്. എഴുന്നേറ്റ് നിൽക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുള്ളവർക്ക് എഴുന്നേക്കാം. നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, കണ്ണുകളെ അടയ്ക്കാം. ലൈവായിട്ട് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നവരെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയട്ടെ, ഈ സൽഗുണപൂർത്തി നിങ്ങൾ അറിയാതിരിക്കരുത്. യേശു ഏകയാകത്താൽ നിങ്ങൾക്ക് വരുത്തിയ സൽഗുണപൂർത്തിയെക്കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇപ്പോൾ തന്നെ കരമുയർത്തിക്കൊണ്ട് ഒന്ന് വിളിച്ചു പറയുക, യേശുവേ, കർത്താവേ. എല്ലാ മക്കളും പറയുക, യേശുവേ, എന്റെ പരാജയം ഞാൻ അറിയുന്നു. രണ്ട് കരം ഉയർത്തിക്കൊണ്ട് പറയുക, ഉയർത്താന്നിടത്തോളം ഉയർത്തുക. എന്നിട്ട് പറയുക, യേശുവേ, എന്റെ തോൽവി ഞാൻ അറിയുന്നു, എന്റെ പരാജയം ഞാൻ അറിയുന്നു. എല്ലാ മക്കളും പറയുക, യേശുവേ, എന്റെ പരാജയം ഞാൻ മനസ്സിലാക്കുന്നു. ഓരോ പ്രാവശ്യവും സൽഗുണപൂർണനാകുവാൻ ഞാൻ എന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുമ്പോഴും അവിടുത്തെ പ്രവൃത്തിയെ ഞാൻ നിന്ദിക്കുകയാ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് എന്റെ പരാജയം സമ്മതിച്ചുകൊണ്ട് എന്റെ രണ്ട് കരവും ഉയർത്തിക്കൊണ്ട് യേശുവേ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകയാഗം എന്നെ സൽഗുണപൂർണനാക്കിയിരിക്കുന്നു, സൽഗുണപൂർണനാക്കിയിരിക്കുന്നു. ആ ഏകയാഗത്തിന് നന്ദി യേശു, ആ ഏകയാഗത്തിന് നന്ദി യേശു. എല്ലാ മക്കളും പറയുക, ആ ഏകയാഗത്തിന് നന്ദി യേശു. പ്രിയപിതാവേ, ഈ സമയത്ത് തന്നെ കേൾക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ഈ കൃപ ധാരാളം ഇറങ്ങി വരുമാറാകട്ടെ. ഈ ഉയർന്നിരിക്കുന്ന ഓരോ കരങ്ങളിലേക്കും കൃപയുടെ പെരുമഴ പെയ്തിറങ്ങട്ടെ. മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമാണല്ലോ. ഏകയാഗത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചവനെ, ഇപ്പോൾ തന്നെ ആ ഏകയാഗത്തിന്റെ വലിയ കൃപ വിശ്വസിക്കുന്ന ഈ മക്കളുടെ മേൽ ബലത്തോടെ വ്യാപരിക്കട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ച് യേശുവിന് മഹത്വം കൊടുക്കാം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ഒരിക്കലായി കഴിച്ച ഏകയാഗത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ നിശ്ചയത്തിൽ ഒന്ന് പൂണ്ടേ, ഈ പൂർണ്ണ നിശ്ചയം ഒന്ന് പൂണ്ടേ. എന്നിട്ട് വിളിച്ചു പറ, കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. പറഞ്ഞ സഹോദരി, യേശു എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. പറഞ്ഞ സഹോദരങ്ങളെ, യേശു എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആ വാതൊക്കെ നിൽക്കുന്നവര് പറഞ്ഞേ, ഒന്നെ ഉറക്കെ പറയടാ, കൈ ഉയർത്തി പറയടാ, കർത്താവ് എന്നെ പൂർത്തീകരണ പ്രവർത്തിയിൽ. നീ എന്നെ പറയാത്ത ഉറക്കെ പറയടാ മോനെ, യേശു ക്രൂശിലെ
പൂർത്തീകരണ പ്രവർത്തിയാൽ, പൂർത്തീകരണ പ്രവർത്തിയാൽ എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. ഇതാണ് ഗ്രേസ് കമ്മ്യൂണിറ്റിക്ക് ലോകത്തോട് പറയുവാനുള്ള സന്ദേശം. സൽഗുണപൂർത്തി യേശുവിന്റെ ക്രൂശിലെ മരണത്താൽ വരുത്തിയിട്ടും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോഴും ദുർമനസാക്ഷി പൂണ്ട് ഈ തിരിച്ചറിവില്ലാതെ കുറ്റാരോപിതരായി പ്രതിക്കൂട്ടിൽ പ്രതി നിൽക്കുന്നത് പോലെ ഈ തിരിച്ചറിവില്ലാതെ നിൽക്കുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ ഉള്ളം തുറക്കേണ്ടത്, അവിടെയാണ് നമ്മുടെ അകം തുറക്കേണ്ടത്. ഉള്ളം തുറന്നു പറയണേ, എനിക്ക് മനസ്സിലായി യേശുവേ. ഒന്ന് പറഞ്ഞേ, ബോൾഡായിട്ടൊന്ന് പറഞ്ഞേ, എനിക്ക് മനസ്സിലായി യേശുവേ. ഉറക്കെ പറ, എനിക്ക് മനസ്സിലായി യേശുവേ. യേശു ഒരിക്കലായി കഴിച്ച, വായി തുറന്ന് പറ, യേശു ഒരിക്കലായി കഴിച്ച ഏകയാഗത്താൽ എന്നെ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഈ നിശ്ചയം പോണ്ട്, ഈ നിശ്ചയം പോണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ ഇതാ ഈ നിശ്ചയം ആ പോണ്ടേ, ഈ ഉറപ്പോടെ, ഈ ഉറപ്പോടെ. പറഞ്ഞട മോനെ, അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, കൈയൊക്കെ ഒന്ന് കൊടുത്ത് 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 ഒന്ന് പറഞ്ഞേ 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 ഒരാൾ ഒരാളോടൊന്ന് പറഞ്ഞേ. ആ പറഞ്ഞേ, ചെറുപ്പക്കാരെല്ലാം പറഞ്ഞേ 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 ഒരാളോരാളോടൊന്ന് പറഞ്ഞേ. ഈ ഉറപ്പും കൊണ്ട്, ഈ ഉറപ്പും കൊണ്ട് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ പറഞ്ഞേ. ചേച്ചിയോട് പറ,
ഏതുറപ്പോടെ?
എന്ന ഉറപ്പോടെ. അപ്പൊ വെറുതെ നിക്കല്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ, കൈ കൊടുത്ത് പറ, ഈ ഉറപ്പോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുടെ സ്വീകാര്യമായത്. എന്നിട്ട് വചനം പറയുന്നത് മുറുകെ പിടിച്ചോ, ഹോൾഡ് ഫാസ്റ്റ്, ഹോൾഡ് ഫാസ്റ്റ്. മുറുകെ പിടിച്ചോ, മുറുകെ പിടിച്ചോ, മുറുകെ പിടിച്ചോ. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചോ. ഒന്ന് വിട്ടുപോകരുതെന്ന് ആഗ്രഹമുള്ളപ്പോ എങ്ങനെയാ അതിനെ പിടിക്കുന്നത്? എന്റെ കയ്യിൽ നിന്ന് ഈ മൈക്ക് പോകാൻ സാധ്യതയുണ്ട്, എങ്ങനെയാ അതിനെ മുറുകെ ആണോ അല്ലയോ? എന്നിട്ട് പറയാ, ഇതുപോലെ ഈ ഉറപ്പ് പിടിച്ചോളാൻ. ഏതുറപ്പ്? ഏകയാഗത്താൻ. ഓ, ഇതുവരെയായിട്ട് ആ വാക്യം കാണാതെ പഠിച്ചിട്ടില്ലാത്തവര് പഠിച്ചോണം. 10:10, 10:14. എബ്രായർ 10:10 ചോദിക്കും. എബ്രായർ 10:10, 10:14. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. I am complete by the complete work of Jesus. I am perfect by the perfect work of Jesus. Hallelujah. I am perfect, lack of nothing, by the grace of Jesus, by the finished work of Jesus. യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ ഞാൻ സമ്പൂർണനായിരിക്കുന്നു. പറഞ്ഞാട്ടെ, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ ഞാൻ സമ്പൂർണനായിരിക്കുന്നു, പരിപൂർണനാക്കിയിരിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും, കൊളോസ്യർ 2:10 ചേർന്ന് പറഞ്ഞു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തലയായ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനായിരിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തലയായ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനായിരിക്കുന്നു. രോഗികളായിരിക്കുന്നവര്, രോഗസൗഖ്യം ആഗ്രഹിച്ചു വന്നവര് എത്ര പേരുണ്ടോ, അത് കൈ ഉയർത്താമോ? സൗഖ്യം പ്രതീക്ഷിച്ച് വന്നവര്, സൗഖ്യം പ്രതീക്ഷിച്ച് വന്നവരൊന്ന് കൈ ഉയർത്തിക്കെ. നിൻ വചനത്തിൽ, പഴയ പരിപാടിയാ, പണ്ടുപോലെ അസുഖമാണ്. ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കും, എല്ലാം മുട്ടും മടങ്ങും. എവ്രി നീ ഷാൽ ബാ, എവ്രി തങ് ഈസ് ഗോണ് ടു കൺഫസ് ദാറ്റ് ജീസസ് ഈസ് ദ ഓൺലി ലോർഡ്. യേശു എന്നെ സൗഖ്യമാക്കിയവൻ, യേശു എന്നെ സൗഖ്യമാക്കുന്നോൻ. യേശുവിൻ വചനത്തിൻ ആജ്ഞയാ ഞാനിപ്പോൾ സൗഖ്യമാകുന്നു. കരമുയർത്തിക്കൊണ്ട്, രോഗികളായിരിക്കുന്നവർ കരമുയർത്തിക്കൊണ്ട്, നിങ്ങളുടെ രോഗമുള്ളയിടത്തേക്ക് കൈകൾ വെച്ചുകൊണ്ട്, അട്ടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യങ്ങളിലേക്ക് നിങ്ങളിപ്പോ ഇറങ്ങാൻ പോവുക.
ഞാനിപ്പോൾ പ്രാപിക്കും, നിന്നടി പിണറിൻ സൗഖ്യത്ത
ഞാനിപ്പോൾ ഓരോ ശരീരങ്ങളിലേക്കും ധാരാളമായ ഈ കൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന മക്കളുടെ മേൽ അസാധാരണമായ ദൈവമഹത്വം ഇറങ്ങട്ടെ. ഓരോ മക്കളും സൗഖ്യം. അവിടുത്തെ സൗഖ്യത്തിന്റെ മഴ പെയ്തിറങ്ങട്ടെ. ഓരോ ശരീരങ്ങളും സൗഖ്യമാവട്ടെ. ഓരോരുത്തരും ചോദിക്കുന്ന ഇടത്തേക്ക് സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. അവരാഗ്രഹിക്കുന്ന ഇടത്തേക്ക് സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. അവരെവിടെയാണ് ഒരു സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, അവിടേക്ക് സ്പർശനം ഇറങ്ങി വരുമാണ്.
ഞാനിപ്പോൾ സൗഖ്യമാകുന്നു
പറഞ്ഞോ.
ഞാനിപ്പോൾ
ഓരോ ശരീരങ്ങളിലേക്ക് അത് വ്യാപരിച്ചു തുടങ്ങട്ടെ. ഈ മകനെ സ്വീകരിക്കും. വരിക വരിക, നീ ഇപ്പോൾ സൗഖ്യമാകുന്നു. നീ ഇപ്പോൾ സൗഖ്യമാകും. നിന്റെ തൊട്ടയിൽ എന്താ പ്രശ്നം? വരത്തില്ല. കൈവച്ചോ, അതെ പിടിച്ചോ, അതെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. നീ വിശ്വസിക്കുന്നോ? ഇപ്പൊ കൈ എടുക്കുമ്പോ ഇത് അപ്രത്യക്ഷമാകുമെന്ന് വിശ്വസിക്കുന്നോ?
വിശ്വസിക്കുന്നു.
ഉറപ്പാണോ?
ഉറപ്പ്.
എത്ര നാളായിട്ട് ഇതുണ്ട്?
7 വയസ്സ് മുതലുണ്ട്.
7 വയസ്സ് മുതലുള്ളതായത്. ഇപ്പൊ എത്ര വയസ്സുണ്ട്?
24.
അതിലേക്ക് കൈവച്ചു. എന്റെ ജീവനെ, എന്റെ യേശുവേ, ഈ മകനെ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ. ഇവന്റെ മേലേക്ക് ആ ജീവൻ ഇറങ്ങി വരട്ടെ. ഇവന്റെ 7-ാമത്തെ വയസ്സ് മുതൽ ഇതുണ്ട്. ഇപ്പം അത് എടുത്തു മാറ്റപ്പെടട്ടെ. അതെന്റെ പേരിലല്ല, യേശുവിന്റെ പേരിൽ അത് സംഭവിക്കട്ടെ. ആട്ടെ 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 ആട്ടെ, ഹോൾഡ് ചെയ്തോണം, പിടിച്ചോണം പിടിച്ചോണം. അഴിഞ്ഞു പോവാ, അഴിഞ്ഞു പോവാ, അഴിഞ്ഞു പോവാ, അഴിഞ്ഞു പോവാ. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ ശരീരത്തിൽ. മോനെ എഴുന്നേറ്റോടാ, സാധനം പോയി പോയി. അത് വാ, ഇങ്ങനെ പിടിച്ചേ, തപ്പിക്കോ. ഇങ്ങനെ പിടിക്കണ മോനെ, തപ്പ് തപ്പ്. ഉണ്ടോ അവിടെ?
ഒന്നുമില്ല.
ശരിക്കും നോക്ക്.
ഒന്നുമില്ല.
നല്ലായിട്ട് നോക്ക്. ഇങ്ങനെ പിടിച്ചു നോക്ക്.
ഇപ്പൊ ഒരു കുഴപ്പമില്ല.
കരമടിച്ചു യേശുവിന്. എത്രാമത്തെ നാള് പോലെ ഉണ്ടായിരുന്നു?
7-ാമത്തെ വയസ്സ് കിട്ടുന്നു.
അന്ന് മുതൽ ഇങ്ങനെ തൊടാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും.
കഫം വന്ന്,
ശ്വാസം വിടാൻ പോലും കഴിയുകയില്ലായിരുന്നു നിമിത്തം. എന്റെ യേശുവേ, കരമടിച്ചു യേശുവിന് മഹത്വം. 7 വയസ്സുള്ളപ്പോ മുതല് ഈ ബ്രദറിന് അതുള്ളതാണ്. നോക്കിയാട്ടെ, ഈ ഇയാൾ പറയുന്നത് ശരിയാണോ? നോക്കിക്കാട്ടെ, അതുണ്ടോ എന്ന് നോക്കിക്കാട്ടെ. കരമടിച്ചു യേശുവിന്. ഒന്ന് നോക്കിയ ബ്രദർ, ഉണ്ടോ? യേശു ജീവിക്കുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം. ചേച്ചി, എന്താ നിങ്ങളുടെ പേര്? കേട്ടില്ല. ഏത് വീടിന്റെ റാണിയാ നിങ്ങള്?
പുല്ലുള്ള.
ഏത് ദേശത്തിന്റെ റാണിയാ നിങ്ങള്?
ഒരു ദേശത്തും ഇല്ല.
നിങ്ങളെ വീട്ടില് നിങ്ങൾ ഒരു റാണിയാ അല്ലേ? റാണി ആകണം. റാണി ചേച്ചി, യേശു പറയുന്ന കേട്ടോ, നിങ്ങളുടെ നട്ടലിലേക്ക് കർത്താവിന്റെ ജീവൻ അടിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 2 ഇടുപ്പില്ലേ, ഈ 2 ഇടുപ്പും തളർന്നിരിക്കുകയാണ്. അതിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന കർത്താവിന്റെ ശക്തി ഇപ്പോൾ എന്റെ മകളെ. ഓ ഇറങ്ങുന്നു. ഓ, ഗെറ്റ് ഔട്ട് ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഓ ഹല്ലേലൂയ. ആ മകള് സൗഖ്യമാകുന്നു കേട്ടോ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ആ മകള് സൗഖ്യമാകുന്നു കേട്ടോ. യേശുവേ, യേശുവേ എന്ന് വിളിച്ചു. അണ്ടേ, ആരോ റാണി ഇപ്പഴാ റാണിയായ റാണി ഇപ്പഴാ ശരിക്കും റാണിയായ റാണിയുടെ കെട്ടുകളെ യേശു അഴിക്കുന്നു. ആ മകളെ യേശു സ്വാതന്ത്ര്യപ്പെടുത്തുന്നുകൊണ്ട് കരമടിച്ചു വന്ന യേശുവിന്. പിക്ക് ചെയ്തോ, പിക്ക് ചെയ്തോ. ഓ, കർത്താവ് വിടുവിച്ചിരിക്കുന്ന കേട്ടോ, യേശു വിടുവിച്ചിരിക്കുന്ന കേട്ടോ. ഇതെങ്ങനെ വന്നതായിരുന്നു?
എനിക്ക് കൊറേ ദിവസം കൊണ്ട്, ഒരു 10-15 ദിവസം കൊണ്ട് ഒരു ചെറിയ വീഴ്ചയിലോട് കിട്ടിയത്. അതിനുശേഷം എനിക്ക് നടുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കാലിൽ നീര്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ നിൽക്കുമ്പോഴും പറയാം അഭിനയിക്കുകയാണ് ചെയ്യണമെന്ന്. എനിക്ക് അതും കൂടെ മനസ്സപ്രിയമായിട്ടിരുന്ന് ഇപ്പം മനസ്സരോഗത്തിൽ മരുന്ന് കളിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആ അവസ്ഥയിലാണ് ഞാൻ ഇവിടെ എത്തിയത്.
ഇപ്പൊ നോക്കി അസ്വസ്ഥത ഉണ്ടോന്ന്?
ഇല്ല.
ശരിക്കും നോക്കാഞ്ഞിട്ടായിരിക്കും.
ഇല്ല.
റാണി കള്ളം പറയും.
ഇല്ല, ഈശോ എനിക്ക് വിടുതല തന്നേക്കണ്, ഈശോ എനിക്ക് വിടുതല തന്നേക്കണ്. ആ വേദനയിൽ എനിക്ക് മാറ്റി തന്നേക്കണ്.
ഈശോ അത് ചെയ്തിരിക്കുന്നു. ഈശോ അത് ചെയ്തുകൊണ്ട് കരമടിച്ചൊന്ന് ഈശോയ്ക്ക് മാത്രം കൊടുക്കും. റാണി ഇപ്പോഴാ ശരിക്കും റാണിയായ കേട്ടോ. സന്തോഷത്തോടെ പൊക്ക മകളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കുക, വിളിക്കുക, വിളിക്കുക. വിളിക്കുന്ന എല്ലാരെയും സൗഖ്യമാക്ക. തൻ വചനത്തിൻ നോബഡി. യേശുവിന്റെ നാമം ഇപ്പൊ തന്നെ വിശ്വാസത്താൽ സ്വീകരിച്ചു. സൗഖ്യമാകേണ്ടിയവരെല്ലാം ഇപ്പോൾ സൗഖ്യമായിക്കും. കാരണം സൗഖ്യം വേറെ നിങ്ങളുടെ തലയിൽ കർത്താവിന്റെ ശക്തി അടിക്കുന്നു. വിശ്വസിക്കുക, ഇങ്ങോട്ട് വരിക. ഇയാളെ തലയിൽ യേശു തൊടുന്നു. ഇതാ ഇവിടെ, ഇവിടെ, ഇവിടെ കർത്താവ് വന്ന് തൊടുന്നു. നിങ്ങൾക്ക് തലയ്ക്ക് തന്നെ കുഴപ്പം.
എപ്പോഴും തലവേദന വരും.
ഓ, തലയ്ക്കകത്ത് കർത്താവ് വന്ന് തൊടുന്നു. അത് അഴിഞ്ഞു പൊഴിഞ്ഞു വീഴുകയില്ല. കണ്ണടച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. അയ്യോ, ദേ ആ തലവേദന അഴിഞ്ഞു പോകുന്ന നിങ്ങൾ എല്ലാരും ഒന്ന് കണ്ടേ. അത് പോവുക, വിട്ടോ. ഈ മകനെ വിട്ടുവെക്കോ. ഇവന്റെ ആയുസ്സിൽ ഓഫ് ദൈവശക്തി അടിച്ചോണ്ടിരിക്കുന്നു. കർത്താവിന്റെ ശക്തി അടിച്ചോണ്ടിരിക്കുന്നു. ടച്ച് ഓഫ് ജീസസ്, ടച്ച് ഓഫ് ജീസസ്, ടച്ച് ഓഫ് ജീസസ്. ഓ, അത് വ്യാപരിക്കുന്നു. ഇയാൾ ഈ നിലത്ത് എഴുന്നേക്കുമ്പോ നിങ്ങൾ കണ്ടോണം, പുതിയ മനുഷ്യനായിട്ട് എഴുന്നേക്കാൻ പോന്നെ. ദൈവശക്തി അയാളുടെ തലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ ആടെ പുതിയ പുതിയ ഞരമ്പുകളെ കർത്താവ് സൃഷ്ടിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ, ഇവന്റെ ഭാര്യയും സൗഖ്യമാകുന്നു. അവളുടെ ഷോൾഡറിന് പ്രശ്നമുണ്ടെന്ന് യേശു പറയുന്നു. ആ ആ, ഇയാളുടെ ശരീരത്തിൽ നിന്ന് അത് അഴിയുമ്പോ തന്നെ ഇയാളുടെ ഭാര്യയും കൂടെ പിടിച്ചോണം. ഇവരാണ് ഭാര്യ. വരിക, 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 വരിക. അവർ രണ്ടുപേരെയും കൂടെ പിടിച്ചോണം. രണ്ടുപേരുടെ ശരീരത്തിൽ നിങ്ങൾക്കുണ്ടോ ഷോൾഡറിന് പ്രശ്നം? എത്ര നാളായി?
രണ്ടു വർഷം കൊണ്ട്.
അവിടെ നിന്നോ രണ്ടുപേരും പിടിക്കപ്പെടുക. രണ്ടുപേരുടെ മേലും ഈശോയുടെ ശക്തി വന്നടിക്കുക. ആണ്ടേ, 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 നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഓ ഓ, ഈ സഹോദരന്റെ തലയിലേക്ക് കർത്താവിന്റെ ശക്തി അടിക്കുന്നു. ഒഴിയുന്നു, ഒഴിയട്ടെ, ഒഴിയട്ടെ, ഒഴിയ, ഒഴിയ, ഒഴിയ. ഒഴിഞ്ഞു പോ, ഒഴിഞ്ഞു പോ, ഒഴിഞ്ഞു പോ. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ, പെട്ടെന്ന് ഇറങ്ങി. യേശുവിന്റെ നാമം, വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോ. ആ മകനെ വിട്ടുപോ, ആ മകനെ വിട്ടുപോ. ഈ മകളെ ഇങ്ങോട്ട് കയറ്റി നിർത്തി. ഫ്ലോറിയെ ഒന്ന് പെട്ടെന്ന് കയറ്റി നിർത്തിക്ക്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആണ്ടേ, ആണ്ടേ, കർത്താവിന്റെ മഹത്വം ഈ ശരീരത്തിലേക്ക് അടിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ഈ മകളെ തൊടുന്നു. ഇവളെ ശരീരത്തിൽ നിന്ന് ആ രോഗം പൊട്ടി വീഴുന്നു. യേശുവിന്റെ ശക്തി ഈ മകളെ വിടുവിക്കുന്നു. നന്ദി പറയുക, നന്ദി പറയുക. യേശുവിന് നന്ദി പറയുക. എല്ലാരും പറയുക, ഈ മകള് വിടുവിക്കപ്പെടട്ടെ. ഓ, ഈ വീട്ടിൽ നിന്ന് ശാപം പൊട്ടിപ്പോന്നു. ഇനി ഇവരുടെ വീട്ടിൽ അത് വേണ്ട, അതിന് വാഴാൻ അധികാരമില്ല. ഇന്നുകൊണ്ട് ഈ കുടുംബത്തെ ഞാൻ സ്വാതന്ത്ര്യപ്പെടുത്തുന്നു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുക്കും.